നമസ്കാരം. ഇന്ന് ലോക ജനത ഏറെ ഉത്കണ്ഠയോടുകൂടി നോക്കുന്ന ഒരു വിഷയമാണ് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം. എന്താണ് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം? ഇത് തികച്ചും രാഷ്ട്രീയപരമായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണോ? ഇതിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? തികച്ചും ദേശീയതയിലൂന്നി മാത്രം നിൽക്കുന്ന പ്രശ്നമാണോ? ഇസ്രായേലിൻ്റെയും പലസ്തീൻ്റെയും ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് എന്താണ് നടക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പിന്നിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ ജനനത്തിനും മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ചരിത്രാധീന പ്രാധാന്യം ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളുടെയും ചരിത്രത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അവിടെയാകുമല്ലോ ഏറെ പറയാനും ചർച്ച ചെയ്യാനും ഒക്കെയുള്ള നിജസ്ഥിതികൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് ഈ രണ്ട് രാജ്യങ്ങളും കടന്നെത്തിയത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഭൂമിശാസ്ത്രപരമായിട്ട് ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇസ്രായേൽ ഒരു പശ്ചിമ ഏഷ്യൻ രാജ്യമാണ്. മെഡിറ്ററേനിയൻ കടലിന് തെക്ക് വശത്തായിട്ടും ചെങ്കടലിന് വടക്ക് വശത്തായിട്ടും സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ വടക്ക് ഭാഗത്ത് ലെബനോനുമായി അതിർത്തി പങ്കിടുമ്പോൾ വടക്ക് കിഴക്കൻ മേഖല സിറിയയുമായിട്ടും കിഴക്ക് ജോർദാനുമായും അതിർത്തി പങ്കിടുന്നു. ചരിത്രത്തിൽ പ്രത്യേകിച്ച് ആർക്കിയോളജിക്കൽ രേഖകളിലൊക്കെ തന്നെ ഏതാണ്ട് ബ്രോൺസ് ഏജ് മുതൽ തന്നെ നിലനിന്നിരുന്ന, അല്ലെങ്കിൽ ബ്രോൺസ് ഏജിന് മുന്നേ തന്നെ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിട്ടാണ് ഇസ്രായേലിനെ കുറിച്ച് പറയപ്പെടുന്നത്. അന്ന് ശരിക്കും ഒരു അയൺ ഏജ് കാലഘട്ടത്തിൽ രണ്ട് ജൂതരാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നതായും അത് കിങ്ഡം ഓഫ് ഇസ്രായേലും കിങ്ഡം ഓഫ് ജൂദ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നെന്നും അത് രണ്ട് രാജവംശങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന രണ്ട് ജൂതരാഷ്ട്രങ്ങളായിരുന്നെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നീട് നിയോ അസീറിയൻ കാലഘട്ടത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും അസീറിയൻ രാജവംശം കീഴ്പ്പെടുത്തുകയും ഈ രണ്ട് ജൂതരാഷ്ട്രങ്ങളും അതിൻ്റെ പതനത്തിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് ബാബിലോണിയൻ രാജവംശങ്ങൾ, പേർഷ്യൻ, പിന്നെ ഹെലനിസ്റ്റിക് രാജവംശങ്ങളുടെ എല്ലാം ഒരു അധിനിവേശം ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് 110 BC ഒരു സ്വതന്ത്ര ഹാസ്മോണിയൻ കിങ്ഡമായിട്ടിത് പ്രഖ്യാപിക്കുന്നത്. അതിലേക്ക് നയിച്ചത് ശരിക്കും മക്കാബിയൻ കലാപമാണ്. പിന്നീട് 63 BC ഇത് റോമൻ സാമ്രാജ്യത്തിന് കീഴിൽ വരികയും ഒരു 37 BC ആകുമ്പോഴത്തേക്കും ഇതൊരു ഹെറോഡിയൻ വംശപരമ്പരയിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് 6 BC കൂടിയിട്ട് ഇത് ശരിക്കും ഒരു റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലുള്ള ഒരു ജൂതരാഷ്ട്രമായിട്ട് മാറുകയാണ്. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. പിന്നീട് ഈ നടക്കുന്ന കലാപങ്ങളും വിപ്ലവങ്ങളും ഒക്കെ ശരിക്കും ഈ രാഷ്ട്രത്തിൻ്റെ ഒരു ജൂത പൊലിമ നഷ്ടപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നീട് എവിടെയും ഇവർ പലായനം ചെയ്ത് പോകേണ്ട, രാജ്യം വിട്ട് പോകേണ്ട അവസ്ഥകൾ ഉണ്ടാവുകയാണ്. പിന്നീട് ബൈസന്റൈൻ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഇതിലേക്ക് അറബ് ഇൻവേഷൻ ഉണ്ടാവുകയും പൂർണ്ണമായും ഒരു ഇസ്ലാമിക നിയന്ത്രിതമായിട്ടുള്ളൊരു മേഖലയായി മാറുകയും ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും ജൂതർ അവിടുന്ന് പലായനം ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയും ഇവരെ കീഴ്പ്പെടുത്തിയ രാജവംശങ്ങളുടെ അടിമകളായിട്ട് നിൽക്കേണ്ട അവസ്ഥയുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഏതാണ്ട് 13-ാം നൂറ്റാണ്ട് വരെ ഈജിപ്തിൻ്റെ സുൽത്താനേറ്റിൻ്റെ അധീനതയിൽ വരുന്നുണ്ട്. പിന്നീടാണ് ഇത് ഓട്ടോമൻ എംപയറിൻ്റെ ഭരണത്തിന് കീഴിൽ വരുന്നത്. ശരിക്കും ഇന്ന് കാണുന്ന ഒരു ഇസ്രായേൽ രാജ്യം പിന്നീട് ഉണ്ടാകുന്നത്, പിന്നീട് അത്തരത്തിലൊരു ആശയം, അവർക്ക് അത്തരത്തിലൊരു ദേശീയ ബോധമൊക്കെ ഉണ്ടായി അവരുടെ പഴയ രാജ്യം തിരിച്ചു പോകണമെന്നും ഒരു ജൂതരാഷ്ട്രമായിട്ട് വീണ്ടും നിലനിൽക്കണമെന്നൊക്കെയുള്ള ഒരു വികാരം അവരുടെ ഉള്ളിലേക്ക് പ്രബലമായിട്ട് വരുന്നത് ശരിക്കും 19-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ടിൽ അതിശക്തമായിട്ടുള്ള ഇതിൻ്റെ നീക്കങ്ങൾ ഉണ്ടാകുന്ന ആ മൂവ്മെൻറ്റിൻ്റെ പേരാണ് സിയോണിസ്റ്റ് മൂവ്മെൻറ്റ്. തികച്ചും ഒരു ദേശീയവാദം തന്നെയാണ് സിയോണിസ്റ്റ് മൂവ്മെൻറ്റ്. ലോകത്തിൻ്റെ പല കോണുകളിലേക്ക് പലായനം ചെയ്യപ്പെട്ടു പോയ ജൂതർ പിന്നീട് അവരുടെ ഒരു രാഷ്ട്രം ഇസ്രായേൽ എന്നുള്ള അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചു വരാനും ആ വാഗ്ദത്ത ഭൂമി തങ്ങളുടെ പഴയ പ്രതാപകാലത്തിൽ ഉണ്ടായിരുന്ന ആ രാജ്യമായിട്ട് അവർക്ക് നിലനിൽക്കണമെന്നുള്ള ഒരു ആശയം, ആ ഒരു ആശയം അവരിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു സിയോണിസ്റ്റ് ആശയത്തിലൂടെയാണ്. ശരിക്കും ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെയും റോമാ സാമ്രാജ്യത്തിൻ്റെയൊക്കെ ഒരു അധിനിവേശ സമയത്ത് ജൂതന്മാരെ അടിമകളാക്കുകയും അവരെ ലോകത്തിൻ്റെ പല കോണുകളിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്കും അവരെ അടിമകളാക്കി കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അവർ അതിനെ ഭയന്ന് പലായനം ചെയ്ത് ലോകത്തിൻ്റെ പല കോണുകളിലേക്കും പോയ ജൂതരും ആ കാലഘട്ടത്തിലുണ്ട്. പക്ഷേ ശരിക്കും ജൂതർ അവരുടെ രാഷ്ട്രം അവരുടെ രാജ്യം വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പലായനം ചെയ്യുന്ന ഒരു അതിഭീകരമായിട്ടുള്ളൊരവസ്ഥ അവർക്കുണ്ടാകുന്നത് ശരിക്കും ക്രിസ്തുദേവൻ്റെ മരണശേഷമാണെന്ന് പറയാം. അതിന് കാരണം പ്രധാനമായിട്ട് ക്രിസ്തുദേവനെ ക്രൂസിഫിക്കേഷൻ ചെയ്ത ഒരു സമൂഹം ജൂത സമൂഹമാണെന്ന് ഉള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. ക്രിസ്തുദേവൻ്റെ മരണശേഷം യൂറോപ്പിലാകമാനം ലോകത്തിലാകമാനം ഉണ്ടാകുന്ന ഒരു ക്രിസ്തു ക്രൈസ്തവ മത പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ജൂത സമൂഹത്തിനോട് ഒരു വെറുപ്പും ഉളവെടുക്കുന്ന ഒരു കാലഘട്ടമാണത്. അത് അതിഭീകരമായിട്ടുള്ള ഒരു ജൂത വിരോധം പ്രചരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായി മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് യൂറോപ്പിൽ ജൂതവംശം നരകതുല്യമായി വേട്ടയാടപ്പെടുകയാണ്. ആ വേട്ടയാടലുകൾ ജൂത സമൂഹത്തെ ഒരു നിഴൽ പോലെ പിന്തുടരുകയാണ്. ഒരുപക്ഷെ ലോകത്തിൽ അന്നും ഇന്നും ഒരു ജനസമൂഹം ഇത്രത്തോളം ഭീകരമായി നരകതുല്യമായി വേട്ടയാടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നായിരിക്കും ഉത്തരം. കാരണം ജൂത സമൂഹം അനുഭവിച്ച ഇത്തരം ക്രൂരമായ വേട്ടയാടലുകൾ ലോകത്ത് വേറൊരു സമൂഹത്തിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്നായിരിക്കും ഉത്തരം. നമുക്ക് എഴുതിയോ അല്ലെങ്കിൽ വേറൊരാളോട് വികാരപരമായി പറഞ്ഞറിയിക്കാനോ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അത്. അതിക്രൂരവും പൈശാചികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ജനസമൂഹമാണ് ജൂത സമൂഹം. പലസ്തീനെ കുറിച്ച് പറയുമ്പോൾ ചരിത്രത്തിലെ ആർക്കിയോളജിക്കൽ രേഖകളിലെല്ലാം ഏതാണ്ട് 1000 BC മുതൽ ഈജിപ്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളിലും പലസ്തീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അന്ന് പലസ്തീൻ എന്നുള്ളൊരു പേര് ഉപയോഗിക്കുന്നില്ലെങ്കിലും ആ പ്രവിശ്യ ഇന്നത്തെ പലസ്തീൻ പ്രവിശ്യ അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് ഒക്കെ ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ അസീറിയൻ രാജവംശങ്ങളുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഒരു വശം ഇസ്രായേലുമായി അതിർത്തി പങ്കിടുമ്പോൾ മറുവശം അറബ് രാജവംശങ്ങളുമായി അതിർത്തി പങ്കിട്ട് ചാവുകടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് പലസ്തീൻ പ്രവിശ്യയെ പറയുന്നത്. ശരിക്കും റോമ സാമ്രാജ്യത്തിൻ്റെ കടന്നവരോട് കൂടിയിട്ട് ഏകദേശം 100 BC 135 BC ഈ രാജ്യത്തിന് സിറിയ പലസ്തീന എന്നുള്ള നാമം ഔദ്യോഗികമായിട്ട് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഹീബ്രു ഭാഷയിലുള്ള ബൈബിൾ ഉൾപ്പെടെയുള്ള പുരാതന ഗ്രന്ഥങ്ങളിലൊക്കെയും ഈ പ്രവിശ്യയെക്കുറിച്ച് പല നാമങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ പിന്നീട് ഈ പറഞ്ഞ റോമ സാമ്രാജ്യത്തിൻ്റെ കടന്നുവരവോട് കൂടിയിട്ട് സിറിയ പലസ്തീനിയ എന്നൊരു പ്രവിശ്യയായി അറിയപ്പെടാൻ തുടങ്ങുന്നു. അരിസ്റ്റോട്ടിൽ ഉൾപ്പെടെയുള്ള ചരിത്രത്തിലെ പ്രസിദ്ധരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ, എഴുത്തുകാർ, ചിന്തകന്മാർ ഒക്കെ സിറിയ പലസ്തീനിയെക്കുറിച്ച് അവരുടെ എഴുത്തുകളിൽ പലയിടത്തും പരാമർശിക്കുന്നുണ്ട്. പിന്നീട് ബൈസന്റൈൻ കാലഘട്ടത്തിൽ സിറിയ പലസ്തീനിയെ രണ്ടായി വിഭജിക്കുകയുണ്ടായി. നജേവ് എന്നും സിനായി എന്നും പറയുന്ന രണ്ട് പ്രവിശ്യകളായിട്ട് വിഭജിച്ചു. അതിനുശേഷം അറബ് രാജവംശങ്ങളുടെ കാലഘട്ടത്തിലെ അധിനിവേശങ്ങളിൽ ഈ പ്രവിശ്യ പൂർണ്ണമായും അറബിക് ഇസ്ലാമിക് രാജവംശങ്ങളുടെ അധീനതയിലാവുകയാണ്. അവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് ആധുനിക കാലഘട്ടം വരെയും സിറിയ പലസ്തീനിയ എന്ന രാജ്യം അറബിക് രാജവംശങ്ങളുടെ ഭരണത്തിന് കീഴിലുള്ള ഒരു പ്രവിശ്യയാണ്. പിന്നീട് ആധുനിക കാലഘട്ടത്തിൽ ആ രാജ്യം പലസ്തീൻ എന്നറിയപ്പെട്ടു. ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പലായനം ചെയ്യപ്പെട്ടു പോകേണ്ടി വന്ന ജൂത സമൂഹം പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭീകരമായ രീതിയിൽ വേട്ടയാടപ്പെടുന്നുണ്ട്. 100 years ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അവർ ജീവിക്കുകയാണ്. പക്ഷേ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ജൂത സമൂഹം നേരിട്ട വിവേചനങ്ങൾ, അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇവർ നേരിടേണ്ടി വന്ന അതിഭീകരമായിട്ടുള്ള മൃഗീയമായ വേട്ടയാടലുകളാണ്. അത്തരം വേട്ടയാടലുകളൊക്കെ ലോകരാഷ്ട്രങ്ങൾ ചർച്ച ചെയ്യുന്നത് ശരിക്കും 2nd World War ശേഷമാണ്. 2nd World War ജർമ്മനി തോൽക്കുന്നു, ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നു, പിന്നീട് സഖ്യസേന ജർമ്മനിയെ കീഴ്പ്പെടുത്തിയതിനു ശേഷം ഈ കോൺസൻട്രേഷൻ ക്യാമ്പുകളിലെയും മറ്റ് നാസി ജയിലുകളിൽ നിന്നൊക്കെ മോചിക്കപ്പെട്ട് നാസി ജയിലുകളിൽ നിന്ന് മോചിതരായി സ്വതന്ത്രരായ ജൂതരിൽ നിന്നൊക്കെയാണ് ശരിക്കും പുറം ലോകം ഇത്തരം ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ച് അറിയുന്നത്. ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് ആൻ ഫ്രാങ്ക് എന്ന് പറഞ്ഞ ഒരു ജൂത പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകളാണ്. ആൻ ഫ്രാങ്ക് ജൂതവംശത്തിൽ പിറന്ന പെൺകുട്ടിയാണ്. അവളുടെ അച്ഛനമ്മമാർ ജൂതവംശത്തിൽപ്പെട്ടവരാണ്. അവർ ജർമ്മനിയിലാണ് താമസിച്ചിരുന്നത്. ഹിറ്റ്ലറിൻ്റെ നാസി പട്ടാളം ഇവരെ പിടിച്ചുകൊണ്ടുപോയി 2nd World War സമയത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോവുകയാണ്. അവിടെ അതിഭീകരമായ പീഡനങ്ങളാണ് ഈ ജൂതവംശജർക്ക് ഏൽക്കേണ്ടി വരുന്നത്. അതെല്ലാം പുറം ലോകം അറിയുന്നത് ഈ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളിലൂടെയാണ്. ആൻ ഫ്രാങ്ക് ശരിക്കും ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് കൊല്ലപ്പെടുകയാണ്. ഒരുപക്ഷെ ജൂതസമൂഹം ഏറ്റവും കൂടുതൽ പീഡനം ഏറ്റുവാങ്ങിയതും ഹിറ്റ്ലറിൽ നിന്നും നാസികളിൽ നിന്നും ആയിരിക്കും. ശരിക്കും നാസിയുടെ കാലഘട്ടത്തിലാണ് ശരിക്കും ഈ ജൂതർക്ക് ഏറ്റവും കൂടുതൽ പീഡനം നേരിടേണ്ടി വന്നത്. അന്നാണ് ഈ ഹോളോകോസ്റ്റൊക്കെ ഉണ്ടാകുന്നത്. ശരിക്കും ജൂതരായിട്ടുള്ളവരെ തെരഞ്ഞു പിടിച്ച് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസുകളായിട്ടുള്ള ഗസ്റ്റപ്പോൾ അവരെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടുന്ന, ഉന്മൂലനം ചെയ്യുന്ന അതിക്രൂരമായിട്ടുള്ള നടപടികളാണ് ഹിറ്റ്ലറും ഹിറ്റ്ലറിൻ്റെ നാസി പട്ടാളവും ചെയ്തത്. ശരിക്കും ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ മാത്രം കൊല്ലപ്പെടുന്നത് ലക്ഷക്കണക്കിന് ജൂതന്മാരാണ്. അതും അവരെ കൊല ചെയ്യുന്ന രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രൂരമായിട്ട്, മൃഗീയമെന്ന് പറയാമെങ്കിലും മൃഗീയതയുടെയൊക്കെ അങ്ങേ അറ്റത്ത് ഉള്ള ഒരു തലത്തിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭീകരമായ രീതിയിലാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതന്മാരെ കൊന്നുതള്ളുന്നത്. നൂറുകണക്കിന് ജൂതന്മാരെ ഗ്യാസ് ചേമ്പറുകൾക്കകത്ത് പൂട്ടിയിട്ടിട്ട് വിഷവാതകം ശ്വസിപ്പിച്ച് കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിലാണ്. ജൂതരുടെ ഏറ്റവും ക്രൂരമായ ഒരു കാലഘട്ടമായിരുന്നു ശരിക്കും ഹിറ്റ്ലറിൻ്റെയും നാസി പട്ടാളത്തിൻ്റെയും കയ്യിൽ നിന്ന് അവർക്ക് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ. ഒരുപക്ഷെ അന്ന് ഈ ജൂതന്മാർ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ട് ഒരു നിമിഷം പോലും മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ മൃഗീയമായിട്ട് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് പിറന്ന് വീഴേണ്ടി വന്ന ആ കുഞ്ഞിൻ്റെ ദുർവിധിയെ സ്വയം പഴിക്കാനേ ആ മാതാപിതാക്കൾക്ക് കഴിയത്തുള്ളായിരുന്നു. അന്ന് ചിലപ്പോൾ ഈ മാതാപിതാക്കൾക്കൊക്കെ അവരുടെ കൺമുമ്പിൽ കിടന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് ഒക്കെ കണ്ട് നിസ്സഹാരായിട്ട് നോക്കി നിന്ന് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കിടന്ന് മരണമടയാനായിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക. 19-ാം നൂറ്റാണ്ടിലാണ് ജൂതർക്കിടയിൽ സിയോണിസ്റ്റ് മൂവ്മെൻ്റ് ശക്തമാകുന്നത്. ശരിക്കും സിയോണിസം എന്ന് പറയുന്നത് ജൂതരുടെ ദേശീയവാദമാണ്. അവരുടെ ദേശീയതയിലേക്കുള്ള അവരുടെ ഒരു ചവിട്ടുപടിയായിട്ടാണ് സിയോണിസം വളർന്നു വരുന്നത്. പിന്നീട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ചിന്ന ഭിന്നമായിട്ട് പലായനം ചെയ്തു പോയ ജൂതര് ശരിക്കും പണ്ട് ഇസ്രായേലായിരുന്ന ആ ഭാഗം പിന്നീട് അറബ് രാജവംശങ്ങളുടെ കയ്യിലാവുകയാണ്. അപ്പം അവരുടെ കയ്യിൽ നിന്ന് ഇവർ ലോകത്തിൻ്റെ പല കോണുകളിലേക്ക് പലായനം ചെയ്യപ്പെട്ടു പോയ ജൂതര് ഭൂമി വാങ്ങിക്കുകയാണ്. ഇവർ ജൂതന്മാരാണെന്ന് അറിയിക്കാതെയാണ് ഈ അറബികളുടെ കയ്യിൽ നിന്ന് ഈ ഭൂമി വാങ്ങിച്ചു തുടങ്ങുന്നത്. അങ്ങനെ അവർ വാങ്ങിച്ച് അവിടെ ഒരു നല്ല രീതിയിൽ ഭൂമി അവർ കൈവശപ്പെടുത്തുകയാണ്. അത് ഭൂമി വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. വിലയ്ക്ക് വാങ്ങിച്ച് അടുത്തടുത്ത സ്ഥലങ്ങൾ ജൂതന്മാർ തന്നെ വാങ്ങിക്കൂട്ടുകയാണ്. എന്നിട്ട് അവരുടെ ഒരു കമ്മ്യൂണിറ്റി അവിടെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. അങ്ങനെ അതിൻ്റെ അത് ഏറെക്കുറെ വിജയിക്കുകയും, പക്ഷേ ഇത് പിന്നീട് ഈ അവിടെയുള്ള അറബ്സ് മനസ്സിലാക്കുകയും ഇവരുമായിട്ട് വീണ്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ നടക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് കൂട്ടമായിട്ട് പലായനം ചെയ്ത് പല ഭാഗങ്ങളിലേക്ക് പോയ ജൂതന്മാർ തിരിച്ച് ഇസ്രായേലിലേക്ക് വരികയാണ്. അവരവിടെ വന്നിട്ട് അവരുടെ ജൂതരാഷ്ട്രമായിട്ട് ഇസ്രായേലിൽ മാറ്റണമെന്നുള്ള ആ ഒരു രീതിയിൽ അവരവരുടേതായിട്ടുള്ള രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും അവരവിടെ നടത്തുകയാണ്.
ശരിക്കും പ്രശ്നം കൂടുതൽ സങ്കീർണമാവുന്നത് മേഖലയിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണം അവസാനിച്ച് ഈ പ്രദേശം സ്വതന്ത്രമാക്കപ്പെടുമ്പോഴാണ്. അത് 1948 മെയ് 14 ബ്രിട്ടൻ ഇവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബ്രിട്ടൻ പോവുകയാണ്. അപ്പോൾ ഒരു വിഭാഗം ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രമാവാനും മറ്റേത് പലസ്തീൻ എന്ന് പറയുന്നൊരു അറബ് രാഷ്ട്രവും, ഇതിൽ രണ്ടിലും പെടാതെ ജെറുസലേമും ബെത്ലഹേമും ഉൾപ്പെടുന്ന ഒരു പ്രവിശ്യ അതൊരു ഇൻ്റർനാഷണൽ ജൂറിസ്ഡിക്ഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു മേഖലയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ 1948 മെയ് 15 അതായത് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ അറബ് സഖ്യസേന ഈ പലസ്തീൻ പ്രദേശത്തേക്ക് അറബ് സഖ്യസേനയുടെ മിലിട്ടറി ഫോഴ്സ് കടന്നു വരികയാണ്. അന്ന് അറബ് ലീഗിനിൽ പ്രധാനമായിട്ടുള്ളത് ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ, ലെബനോൻ, ഇറാഖ്, സൗദി അറേബ്യ, യമൻ തുടങ്ങിയ രാജ്യങ്ങളാണ്. ഏകദേശം 1 വർഷത്തോളം ഈ അറബ് ലീഗ് ഇവിടെ യുദ്ധം നടത്തുകയാണ്. പിന്നീട് ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ഉണ്ടാവുന്നതുവരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് ഐക്യരാഷ്ട്രസഭ ഇടപെട്ടിട്ടാണ് മേഖലയിൽ വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കുന്നത്. അപ്പോൾ അതിന് ഐക്യരാഷ്ട്രസഭ മുമ്പോട്ട് വെച്ച ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നൊരു ജൂതരാഷ്ട്രവും പലസ്തീൻ എന്ന് പറയുന്നൊരു അറബ് രാഷ്ട്രവും ഇതിൽ രണ്ടിലും പെടാതെ ജെറുസലേമും ബെത്ലഹേമും ഉൾപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര പ്രവിശ്യയും. പക്ഷേ ഇസ്രായേലിന് ഇതിനോട് യോജിപ്പില്ലെങ്കിൽ പോലും അവർ ഇതിന് സമ്മതം മൂളുകയാണ്. ഈ ഒരു ഉടമ്പടിയിൽ അവർ ഒപ്പിടുകയാണ്. പക്ഷേ അറബ് ലീഗ് ഇതിനോട് യോജിക്കുന്നില്ല. അറബ് ലീഗിൻ്റെ അവകാശവാദം എന്ന് പറഞ്ഞാൽ ഈ മേഖല മുഴുവനും പലസ്തീനാണെന്നും അത് അറബ് രാഷ്ട്രമാണെന്നുള്ളൊരു അവകാശവാദമാണ് അറബ് ലീഗ് ഉന്നയിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ കൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് താൽക്കാലികമായിട്ടാണ്.
പിന്നീടൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്നില്ലെങ്കിലും അവിടെ അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ച അവരുടെ സ്ഥലത്തിനപ്പുറത്തേക്ക് പലസ്തീൻ്റെയും ജെറുസലേമിൻ്റെയും ഭാഗങ്ങളിലേക്ക് അവർ അധിനിവേശം നടത്തുന്നുണ്ട്. അതുപോലെ തിരിച്ച് ഇസ്രായേലിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് പലസ്തീൻ്റെ അറബ് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്ന് അവരും കൈവശപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പിന്നീട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
1948 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഈജിപ്ത് സിനായി പെനിൻസുല നിയന്ത്രിക്കുകയാണ്. അതുമാത്രമല്ല, ഇസ്രായേലിൻ്റെ പ്രധാന കപ്പൽ മാർഗത്തിലുള്ള ചരക്ക് ഗതാഗതം മുഴുവനും ഈ ടിറാൻ കടലിടുക്കിനെ ആശ്രയിച്ചായിരുന്നു. അപ്പോൾ ഈജിപ്ത് മേഖലയിൽ ശക്തി പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ടിറാൻ കടലിടുക്ക് വഴിയുള്ള ഇസ്രായേലിൻ്റെ കപ്പൽ ഗതാഗതത്തെ പൂർണ്ണമായിട്ട് ഒരു തടസ്സപ്പെടുത്തുകയാണ്. പിന്നീട് ഇസ്രായേൽ പല ശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിലും 1956 ഈ സിനായി പെൻസുല ഇസ്രായേൽ ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുകയാണ്. അപ്പോൾ അവർ ഇസ്രായേൽ പറയുന്ന കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ടിറാൻ കടലിടുക്ക് വഴി ഗതാഗതം പുനഃസ്ഥാപിക്കണം, കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെ 1956 വീണ്ടും സിനായി പെൻസുല പൂർണ്ണമായിട്ടും ഇസ്രായേലിൻ്റെ കൈവശം വരികയാണ്. പിന്നീട് ഐക്യരാഷ്ട്രസഭ UNEF എന്ന് പറയുന്ന ഒരു സംഘടനയെ അവിടെ സ്ഥാപിക്കുകയാണ്. അത് യുണൈറ്റഡ് നേഷൻസ് എമർജൻസി ഫോഴ്സ് എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമിതി. പക്ഷേ അതുകൊണ്ടും രണ്ടു കൂട്ടരും അവരുടെ മിലിറ്ററി ഫോഴ്സസിനെ പിൻവലിക്കുന്നില്ല. ക്രമേണ മേഖലയിൽ വീണ്ടും ഒരു അരക്ഷിതാവസ്ഥ വീണ്ടും ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പിന്നീട് അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് വഴിവെക്കുന്നത് 1967. 1967 ഈജിപ്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഗമാൽ അബ്ദൽ നാസർ ശരിക്കും ഒരു തുറന്ന യുദ്ധം തന്നെ പ്രഖ്യാപിക്കുകയാണ് ഇസ്രായേലിനെതിരായിട്ട്. അങ്ങനെ 1967 ജൂണിലാണ് പ്രസിദ്ധമായ 6-നാൾ യുദ്ധം നടക്കുന്നത്. ഇസ്രായേലിനെതിരായിട്ട് അറബ് ലീഗ് പ്രഖ്യാപിച്ച ഈ യുദ്ധം 6 ദിവസം കൊണ്ട് അവസാനിക്കുകയാണ്. ഈജിപ്തിനെ കൂടാതെ ഈജിപ്തിനോടൊപ്പം സിറിയയും ജോർദാനും ഇതിൽ പങ്കുചേരുകയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ. അങ്ങനെ 3 വശത്തു നിന്നും ഇസ്രായേലിനെ ഒരുമിച്ച് ആക്രമിക്കുകയാണ്. യുദ്ധം പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് ഗമാൽ അബ്ദുൽ നാസർ എന്ന ഈജിപ്ഷ്യൻ പ്രസിഡൻ്റ് ലോകത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഇസ്രായേലിനെ ലോക ഭൂപടത്തിൽ നിന്നും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധം തുടങ്ങുന്നത്. ശരിക്കും അന്ന് ഇസ്രായേലിൽ ഈ ടെലിവിഷനൊന്നും അത്ര പ്രചാരത്തിലില്ല. അവിടെ ഉള്ള റേഡിയോ തന്നെ കൂടുതലും ഈജിപ്തിൽ നിന്നുള്ള സിഗ്നൽ വഴിയൊക്കെയായിരുന്നു അന്ന് പ്രവർത്തിക്കുന്നത്. യുദ്ധത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ ഈജിപ്തിൻ്റെ വാർത്തകൾ ഈജിപ്ഷ്യൻ വാർത്താ ചാനലുകളിലൊക്കെ ഏതാണ്ട് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ്. പക്ഷേ ശരിക്കും ആദ്യം ഈജിപ്ത് ആക്രമിച്ചു തുടങ്ങി. പക്ഷേ യുദ്ധം തുടങ്ങി പിറ്റേ ദിവസം തന്നെ ഇസ്രായേലിൻ്റെ വ്യോമസേന ഈജിപ്തിൻ്റെ ഏതാണ്ട് 240 എയർക്രാഫ്റ്റുകളാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയത്. ഇത് തന്നെയാണ് സിറിയയ്ക്കും ജോർദാനും നേരിടേണ്ടി വരുന്നത്. മുറവിളി കൂട്ടി യുദ്ധകാഹളം മുഴക്കിയ ഈജിപ്റ്റാകട്ടെ ജോർദാനാകട്ടെ, പിന്നീട് ഇവർ ലോകത്തോട് ഈ യുദ്ധം ഇസ്രായേലിനോട് നിർത്തണം എന്നാവശ്യപ്പെടാൻ വേണ്ടിയിട്ട് അവർ സഹായം അഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. അങ്ങനെ 6 ദിവസത്തെ യുദ്ധത്തിന് ശേഷം വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ പ്രശ്നമാകുന്നു. ഐക്യരാഷ്ട്രസഭയുൾപ്പെടെയുള്ള സംഘടനകൾ ഇടപെട്ടുകൊണ്ട് 6 ദിവസം കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണ്. ശരിക്കും യുദ്ധം അവസാനിക്കുമ്പോൾ ഗാസ മുനമ്പും സിനായി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഈജിപ്തിൻ്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ തിരിച്ചു പിടിക്കുകയാണ്. അതുപോലെ ജോർദാൻ്റെ കൈവശമുണ്ടായിരുന്ന വെസ്റ്റ് ബാങ്ക്, ജെറുസലേം, അതുപോലെ സിറിയയുടെ കയ്യിൽ നിന്ന് ഗോലാൻ കുന്നുകൾ, ഇതെല്ലാം ഇസ്രായേൽ പിടിച്ചെടുക്കുകയാണ്. ശരിക്കും ഈ 6-നാൾ യുദ്ധം അവസാനിച്ച് കഴിയുമ്പോൾ ശരിക്കും ഇസ്രായേൽ അവരുടെ വാഗ്ദത്ത ഭൂമിയിൽ അവരുടെ രാജ്യം ഉണ്ടാക്കിയ സമയത്ത്, അതായത് ഈ 1947-48 കാലഘട്ടത്തിൽ ഇസ്രായേലിന് എത്ര ഭൂവിസ്തൃതി ഉണ്ടായിരുന്നോ അതിൻ്റെ ഏതാണ്ട് 3-4 മടങ്ങ് ഭൂവിസ്തൃതിയിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഈ 6-നാൾ യുദ്ധം അവസാനിക്കുമ്പോഴത്തേക്കും. ഈ ആറുനാൾ യുദ്ധം അവസാനിക്കുമ്പോൾ ശരിക്കും ഇസ്രായേലിലെ അവരുടെ ഭൂവിസ്തൃതിയുടെ വലിപ്പം മൂന്നിരട്ടിയാക്കി വർദ്ധിപ്പിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ മേഖലയിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ പ്രബലരായിട്ടുള്ള അറബ് ശക്തികളെ ഒറ്റയ്ക്ക് നിന്ന് കീഴ്പ്പെടുത്തി എന്നുള്ള ഒരു വല്ലാത്തൊരു ഇമേജ് ഇസ്രായേലിന് വന്നു ചേരുകയാണ്. പലപ്പോഴും ഇസ്രായേലികൾ പറയുന്നത് ഇത് ഈ യുദ്ധം അവരുടെ സർവസ്വനായ അവരുടെ ദൈവം ആയിട്ട് കണക്കാക്കുന്ന യഹോവ അവർക്ക് വേണ്ടി വന്ന് യുദ്ധം നടത്തി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തുതന്നെയായാലും ഇസ്രായേൽ ഈ ആറുനാൾ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ അതിനു മുൻപുണ്ടായിരുന്ന ഒരു ഇമേജിൽ നിന്നൊക്കെ മാറിയിട്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു രാജ്യമായിട്ട് ഇസ്രായേലിനെ കണക്കാക്കപ്പെടുകയാണ്. പിന്നീട് പല സമാധാന ചർച്ചകളും നടക്കുമ്പോഴും ഇസ്രായേൽ ഈ ഭൂമി വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകുന്നുണ്ട്. പക്ഷേ അവരാവശ്യപ്പെടുന്ന ഒന്നേ ഉള്ളൂ, ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം, ആയുധം വെച്ച് എല്ലാവരും യുദ്ധം അവസാനിപ്പിക്കണം, ഇനി ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു തരാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ മുമ്പോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും 1973 വീണ്ടും ഈ അറബ് ശക്തികൾ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. അതിലും ഈ അറബ് ശക്തികൾ പരാജയപ്പെടുകയാണ്. 1973 യോം കിപ്പൂർ വാറുകൂടി അവസാനിക്കുമ്പോഴേക്കും ഇസ്രായേൽ മേഖലയിൽ വൻ ശക്തിയായി മാറുകയാണ്. 1973 അവസാനമാകുമ്പോഴേക്കും വെസ്റ്റ് ബാങ്കിൽ നിന്നും 350,000 പലസ്തീനികൾ അവിടുന്ന് പലായനം ചെയ്ത് പോവുകയാണ്. ഇസ്രായേലിന് ശക്തിയുള്ള മേഖലകളിൽ നിന്ന് പലസ്തീനികൾ പലായനം ചെയ്യപ്പെടുകയാണ്. അതുപോലെ പലസ്തീനിന് ശക്തിയുള്ള മേഖലകളിൽ നിന്ന് ഇസ്രായേലി ജൂതന്മാരെ പലായനം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. 2000-2003 കാലഘട്ടത്തിലൊക്കെ അതിശക്തമായിട്ടുള്ള തുറന്ന ഒരു യുദ്ധത്തിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടങ്ങൾ. പക്ഷേ 2014 ശേഷം ഇങ്ങോട്ട് ഒരു വലിയ രീതിയിലുള്ള അധിനിവേശമോ അക്രമങ്ങളോ ഒന്നും ഈ മേഖലയിൽ ഉണ്ടാകുന്നില്ല. പക്ഷേ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീണ്ടും അവിടെ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കം ഹമാസ് ഇസ്രായേലിൻ്റെ തെല്ലവീവ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങൾക്ക് മേളിൽ മിസൈൽ ആക്രമണം നടത്തുന്നു, റോക്കറ്റ് ആക്രമണം നടത്തുന്നു. അപ്പോൾ അതിനെ തിരിച്ച് കൗണ്ടർ അറ്റാക്കായിട്ട് ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുന്നു. അപ്പോൾ ഹമാസ് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് ആക്രമിച്ചതല്ല, ഞങ്ങളെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ച് അടിക്കുന്നതാണ് എന്നാണ്. ഒരുപക്ഷേ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷേ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോയേക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇനിയൊരു യുദ്ധത്തിലേക്ക് ഒരു രാജ്യങ്ങളും പോവാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസിനെ കുറിച്ചും, കൂടാതെ പലസ്തീനിലെ ഹമാസ് എന്ന സംഘടനയുടെ വളർച്ചയും, ലോകരാജ്യങ്ങൾ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകളും, ലോകരാജ്യങ്ങൾക്ക് ഇസ്രായേലിനോടും പലസ്തീനോടുമുള്ള സമീപനമൊക്കെയാണ് ഇനി വരുന്ന വീഡിയോസായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ഇനിയുള്ള വീഡിയോസ് ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനമായിരിക്കും. താങ്ക് യു.